മലയാളം ഇന്നത്തെ വാർത്ത.
നമസ്കാരം. ഇന്ന് 2021 ജനുവരി 26 ചൊവ്വാഴ്ച. SBS മലയാളം ഇന്നത്തെ വാർത്ത വായിക്കുന്നത് ജോജോ ജോസഫ്. രാജ്യം ഇന്ന് ഓസ്ട്രേലിയ ഡേ ആചരിക്കുന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി കാൻബറയിൽ നടന്ന പതാക ഉയർത്തൽ ചടങ്ങിൽ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ, ഗവർണർ ജനറൽ ഡേവിഡ് ഹാർലി എന്നിവർ പങ്കെടുത്തു. വിവിധയിടങ്ങളിൽ നടന്ന ചടങ്ങിൽ 130 രാജ്യങ്ങളിൽ നിന്നുള്ള 12,000 പേർക്ക് രാജ്യം പൌരത്വം നൽകി. ഓസ്ട്രേലിയ ഡേയോടനുബന്ധിച്ചുള്ള ഓസ്ട്രേലിയയുടെ പുരസ്കാരങ്ങളും ഇന്ന് സമ്മാനിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 850 പേർക്കാണ് ഇത്തവണ പുരസ്കാരമുള്ളത്. മുൻ പ്രധാനമന്ത്രി മാൽക്കം ടേൺബുൾ, മുൻ ടെന്നീസ് താരം മാർഗരറ്റ് കോട്ട് എന്നിവരടക്കം 4 പേർക്കാണ് ഇത്തവണത്തെ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ നൽകിയിരിക്കുന്നത്. രാജ്യത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഓസ്ട്രേലിയൻ ഓഫ് ദി ഇയറായി 26-കാരിയായ ഗ്രേസ് ടാമിനെ തെരഞ്ഞെടുത്തു. ലൈംഗികാതിക്രമങ്ങളെ അതിജീവിച്ചവർക്കു വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് പുരസ്കാരം. ജനുവരി 26-നോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ഇൻവെൻഷൻ ഡേ റാലികളും നടന്നു. സിഡ്നിയിൽ നടന്ന റാലിയിൽ 2,000 ആളുകൾ പങ്കെടുത്തു. പോലീസുമായുള്ള ചർച്ചകളെ തുടർന്ന് നഗരത്തിലൂടെയുള്ള റാലി വേണ്ടെന്ന് വെച്ച സംഘാടകർ സാമൂഹിക അകലം പാലിച്ച് ചെറുസംഘങ്ങളായി തിരിഞ്ഞാണ് പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തത്. ഇവർ പിരിഞ്ഞുപോയതിനു ശേഷം നടന്ന മറ്റൊരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പോലീസ് 5 അറസ്റ്റ് ചെയ്തു. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിനും മറ്റ് നിയമലംഘനങ്ങൾക്കുമെതിരെയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. മെൽബണിൽ നടന്ന ഇൻവേഷൻ ഡേ റാലിയും സമാധാനപരമായിരുന്നു. ഇൻവേഷൻ ഡേ റാലിക്കെതിരെ പ്രതിഷേധവുമായി എത്തിയ സംഘത്തിലെ ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രാജ്യത്ത് കോവിഡുമായി ബന്ധപ്പെട്ട കടുത്ത നിയന്ത്രണങ്ങൾ തുടരുന്നതിനെ വിമർശിച്ച് മുൻ പ്രധാനമന്ത്രി ടോണി അബട്ട്, ടാക്സികളുടെ മുൻസീറ്റിലിരിക്കുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്നതുപോലുള്ള നിയന്ത്രണങ്ങൾ ഓസ്ട്രേലിയൻ ജീവിതരീതിക്ക് തന്നെ ഭീഷണിയാണെന്ന് ടോണി അബട്ട് പറഞ്ഞു. എല്ലാ വിഷയങ്ങളിലും വിദഗ്ധാഭിപ്രായം തേടുന്ന രീതിയെയും അബട്ട് വിമർശിച്ചിട്ടുണ്ട്. വൈറസിന്റെ ഭീഷണി അവസാനിച്ചു കഴിഞ്ഞാൽ രാജ്യസുരക്ഷ, സാമ്പത്തിക അഭിവൃദ്ധി, സാമൂഹിക ഐക്യം എന്നിവയ്ക്കാകും മുൻഗണനയെന്നും മുൻ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കോവിഡ് കാലത്തിനുശേഷം കൂടുതൽ ഇന്ത്യക്കാരെ ഓസ്ട്രേലിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് നൽകിയ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഒരേ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നവരാണ് ഇരു രാജ്യങ്ങളുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, ജനാധിപത്യം, സ്വാതന്ത്ര്യം, ബഹുസ്വരത, അവസരങ്ങൾ തുടങ്ങിയ ആശയങ്ങളിലൂടെ മികച്ച ഒരു ലോകം കെട്ടിപ്പടുക്കാനാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. പ്രാദേശിക കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത തുടർച്ചയായ 9 ദിവസം ഓസ്ട്രേലിയ പിന്നിട്ടു. എന്നാൽ വിദേശത്ത് നിന്നെത്തി ഹോട്ടൽ ക്വാറന്റീനിൽ കഴിയുന്നവരിൽ 4 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂ സൌത്ത് വെയിൽസിൽ 2, വിക്ടോറിയ, വെസ്റ്റേൺ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ഓരോന്ന് വീതവുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം ക്വീൻസ്ലാൻഡിലെ ചിലയിടങ്ങളിലെ മലിനജല സംസ്കരണ പ്ലാന്റുകളിൽ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തി. സംഭവത്തെ തുടർന്ന് സംസ്ഥാനത്തെ 7 റീജിയനുകളിലുള്ള ജനങ്ങളോട് പരിശോധനയ്ക്ക് വിധേയരാകുവാൻ അധികൃതർ നിർദ്ദേശിച്ചു. രോഗലക്ഷണമുള്ളവർ പരിശോധനയ്ക്ക് വിധേയരാകണമെന്നും പുതിയ സംഭവവികാസങ്ങളെ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നതെന്നും ചീഫ് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ജനറ്റ് യങ് പറഞ്ഞു. ടൌൺസിലെ മേഖലയിലെ കോൺടോൺ, കെയ്ൻ സൌത്ത്, കെയ്ൻസ് മാർലിൻ കോസ്റ്റ്, നംബോ, മരുജിയോ, ഹാവേബെ മേഖലയിലെ പുൽഗുൽ, യെപ്പൂൺ എന്നിവയാണ് ക്വീൻസ്ലാൻഡിലെ 7 റീജിയനുകൾ. ന്യൂസിലാൻഡിൽ നിന്നുള്ള യാത്രക്കാർക്ക് ക്വാറന്റൈൻ ഏർപ്പെടുത്താനുള്ള ഓസ്ട്രേലിയൻ സർക്കാരിന്റെ നീക്കം നിരാശപ്പെടുത്തുന്നതാണെന്ന് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആഡൻ. ഇത് സംബന്ധിച്ച നിലപാട് പ്രധാനമന്ത്രി സ്കോട്ട് മോറിസിനെ അറിയിച്ചതായും ജസീന്ത ആഡൻ പറഞ്ഞു. ഇന്നലെ മുതലാണ് ന്യൂസിലാൻഡിൽ നിന്നുള്ള യാത്രക്കാർക്ക് 72 മണിക്കൂർ നേരത്തേക്ക് ക്വാറന്റൈൻ ഫ്രീ യാത്രകൾ നിർത്തിവെക്കുവാൻ ഓസ്ട്രേലിയ തീരുമാനിച്ചത്. ഇനി പ്രധാന നഗരങ്ങളിലെ നാളത്തെ കാലാവസ്ഥ കൂടി നോക്കാം. സിഡ്നിയിൽ അന്തരീക്ഷം ഭാഗികമായ മേഘാവൃതം, പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 38°. മെൽബണിൽ അന്തരീക്ഷം മേഘാവൃതം, 22°. ബ്രിസ്ബനിൽ തെളിഞ്ഞ കാലാവസ്ഥ, 31°. പെർത്തിൽ തെളിഞ്ഞ കാലാവസ്ഥ, 26°. അഡലേഡിൽ അന്തരീക്ഷം ഭാഗികമായ മേഘാവൃതം, 24°. കാൻബറയിൽ ഒറ്റപ്പെട്ട മഴ, 35°. ഡാർവിനിൽ മഴ, കാറ്റിനും സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 29°C. ഇതോടെ SBS മലയാളം ഇന്നത്തെ വാർത്ത ഇവിടെ അവസാനിക്കുന്നു. ഇനി നാളെ രാത്രി 8 മണിക്ക് വാർത്തകളുമായി തിരിച്ചെത്താം. വാർത്തകൾ വായിച്ചത് ജോജോ ജോസഫ്.
ഇന്നത്തെ വാർത്ത.